2024 മെയ് 16 വ്യാഴം. ഇന്ന് 1199 ഇടവം 2. വാർത്തകൾ വായിക്കുന്നത് ജി രവി. CAA പ്രകാരം 300 പേർക്ക് ഇന്ത്യൻ പൗരത്വം. വിവാദ നിയമ ഭേദഗതി പ്രകാരം പൗരത്വം അനുവദിക്കുന്നത് ആദ്യം. 3 ഘട്ടം വോട്ടെടുപ്പ് ബാക്കി നിൽക്കെ നിർണായക നീക്കം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ 3 ഘട്ടം കൂടി ബാക്കി നിൽക്കെ വിവാദ പൗരത്വ നിയമ ഭേദഗതി, അതായത് CAA പ്രകാരം രാജ്യത്ത് 300-ലേറെ പേർക്ക് കേന്ദ്ര സർക്കാർ ഇന്ത്യൻ പൗരത്വം നൽകി. ആദ്യമായാണ് CAA പ്രകാരം രാജ്യത്ത് പൗരത്വം നൽകുന്നത്. ഡൽഹിയിൽ പൗരത്വം ലഭിച്ച 14 പേർക്ക് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ല നേരിട്ട് പൗരത്വ സർട്ടിഫിക്കറ്റുകൾ കൈമാറി. ഇതോടെ CAA രാജ്യത്ത് പ്രാവർത്തികമായി. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇസ്ലാം ഒഴികെ 6 മതങ്ങളിൽപ്പെട്ടവർക്കാണ് CAA പ്രകാരം ഇന്ത്യൻ പൗരത്വം നൽകുക. പൗരത്വ വിഷയം ഏറെ ചർച്ചയായ ഡൽഹി, UP, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ വോട്ടിംഗ് നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങാനിരിക്കെയാണ് കേന്ദ്രത്തിൻ്റെ നീക്കം. വലിയ സംസ്ഥാനങ്ങളായ UPയിൽ 41 സീറ്റിലും ബംഗാളിൽ 24 സീറ്റിലും തിരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. മമതാ ബാനർജിക്ക് CAA നടപ്പാക്കുന്നത് തടയാനാവില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബംഗാളിൽ പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേന്നാണ് പൗരത്വ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത്. ബംഗാളിലെ മാട്ടുവ വിഭാഗത്തിന് പൗരത്വം നൽകുമെന്ന ഉറപ്പും ചൊവ്വാഴ്ച അമിത്ഷാ നൽകിയിരുന്നു. മതാടിസ്ഥാനത്തിൽ പൗരത്വം അനുവദിക്കുന്നതിനുള്ള നിയമ ഭേദഗതി 2019 പാർലമെൻറ്റ് പാസാക്കിയത്. 2019 ഡിസംബർ 12 രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ വിജ്ഞാപനം ചെയ്തതു മുതൽ പ്രാബല്യത്തിലായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയക്രമം പ്രഖ്യാപിക്കാൻ 6 ദിവസം മാത്രം ബാക്കി നിൽക്കെ കഴിഞ്ഞ മാർച്ച് 11 CAA നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്രം വിജ്ഞാപനം ചെയ്തത്. സുപ്രീംകോടതിയിൽ അടിയന്തരമായി ഉന്നയിക്കപ്പെട്ടേക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് CAA ചട്ടങ്ങൾ ധൃതി പിടിച്ച് നടപ്പാക്കുന്നുവെന്ന ആരോപണം കഴിഞ്ഞ മാർച്ചിൽ സുപ്രീംകോടതി മുൻപാകെ എത്തിയെങ്കിലും സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല. പൗരത്വം നൽകുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളായിട്ടില്ലെന്ന കേന്ദ്രത്തിൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് അടിയന്തര ഇടപെടൽ കോടതി ഒഴിവാക്കിയത്. ഇതേസമയം കേസ് വീണ്ടും പരിഗണിക്കുന്നതിനിടെ പൗരത്വം അനുവദിക്കുന്ന നടപടി കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായാൽ സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യം ഹർജിക്കാർ ആവശ്യപ്പെടുകയും കോടതി അതിനോട് യോജിക്കുകയും ചെയ്തിരുന്നു. പുതിയ സാഹചര്യത്തിൽ വിഷയം സുപ്രീംകോടതി മുൻപാകെ ഉന്നയിക്കപ്പെട്ടേക്കും. ഏപ്രിൽ 9 വീണ്ടും ഹർജികൾ പരിഗണിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല. 20 കോടതി വേനലവധിക്ക് പിരിയും. മുസ്ലിം ലീഗ് പ്രധാന ഹർജിക്കാരായ കേസിൽ കേരള സർക്കാർ, DYFI, CPM, സമസ്ത, CPI, കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല, TN പ്രതാപൻ എന്നിവരും ഹർജി നൽകിയിരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം കുട്ടി ഗുരുതര നിലയിൽ. 4 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ. അത്യപൂർവ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചതായി കരുതുന്ന 5 വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ. മലപ്പുറം മുന്നീർ സ്വദേശിയായ കുട്ടി മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ വെന്റിലേറ്ററിലാണ്. മുന്നീരിലെ പുഴയിൽ കുടുംബത്തോടൊപ്പം കുളിക്കാനിറങ്ങിയിരുന്നു. കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ നിന്ന് അമീബ ബാധയേറ്റതാണെന്ന് കരുതുന്നു. കൂടെ കുളിക്കാനിറങ്ങിയ 4 കുട്ടികൾ മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലാണ്. രാത്രി പനിയും തലവേദനയും മൂർച്ഛിച്ചതോടെ കുട്ടിയെ വെള്ളിയാഴ്ച മുന്നിയൂരിലെ ക്ലിനിക്കിൽ കാണിച്ചെങ്കിലും ഗുരുതരാവസ്ഥ തിരിച്ചറിഞ്ഞ് സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റുകയായിരുന്നു. 13 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രോഗസ്ഥിരീകരണത്തിനായി സ്രവം പോണ്ടിച്ചേരി ജിപ്മർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിരിക്കുകയാണ്. ഫലം 1 ആഴ്ചയ്ക്ക് ശേഷമേ ലഭിക്കൂ. പുനർവിഭജനം 1200 വാർഡുകൾ കൂടും. ഓരോ തദ്ദേശ സ്ഥാപനത്തിലും കൂടുന്നത് 1 വാർഡ് വീതം. അടുത്ത വർഷം ഒക്ടോബറിൽ നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് പുനർനിർണ്ണയിക്കും. ഇതിലൂടെ 1200 വാർഡുകൾ വരെ വർദ്ധിക്കും. ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ജനസംഖ്യാനുപാതികമായി 1 വാർഡ് വീതം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഓർഡിനൻസ് അംഗീകരിക്കുന്നതിന് തിങ്കളാഴ്ച പ്രത്യേക മന്ത്രിസഭായോഗം ചേരും. ഗ്രാമപഞ്ചായത്തുകളിൽ 1000 പേർക്ക് 1 വാർഡ് എന്നാണ് കണക്ക്. ജനസംഖ്യ വർദ്ധിച്ച സാഹചര്യത്തിലാണ് വാർഡ് പുനർനിർണ്ണയിക്കുന്നത്. നിലവിൽ ചെറിയ ഗ്രാമപഞ്ചായത്തുകളിൽ ചുരുങ്ങിയത് 13 വാർഡും വലിയ പഞ്ചായത്തുകളിൽ പരമാവധി 23 വാർഡുമാണുള്ളത്. സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തുകളിൽ നിലവിൽ 17962 വാർഡുകളുണ്ട്. തദ്ദേശ വാർഡുകൾ ഒടുവിൽ പുനർനിർണ്ണയിച്ചത് 2010 തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ മുൻപാണ്. 2001 സെൻസസിലെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് വാർഡ് വിഭജനം നടന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് 2020 ഫെബ്രുവരിയിൽ വാർഡ് വിഭജനത്തിനായി ബിൽ പാസാക്കിയെങ്കിലും കോവിഡ് മൂലം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. കാലവർഷം മെയ് 31 തെക്ക് പടിഞ്ഞാറൻ കാലവർഷം മെയ് 31 കേരളത്തിലെത്തിയേക്കാമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പരമാവധി 4 ദിവസം വരെ മുന്നോട്ടോ പിന്നോട്ടോ പോകാം. സാധാരണ ജൂൺ 1 കാലവർഷം കേരളത്തിലെത്തുക. 2015 2005 മുതൽ 2023 വരെ കേരളത്തിലെ കാലവർഷം സംബന്ധിച്ച പ്രവചനം ശരിയായിരുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. വയോജന സംരക്ഷണം ചട്ടഭേദഗതി ശുപാർശ. ജില്ലകളിൽ സ്പെഷ്യൽ പോലീസ് നടപടിക്ക് കടുപ്പം കൂടും. വയോജന കൗൺസിൽ നൽകിയ ശുപാർശയിൽ വിശദ പരിശോധന. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും സംബന്ധിച്ച ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാനുള്ള വയോജന കൗൺസിലിൻ്റെ ശുപാർശ നടപ്പായാൽ വയോജന ട്രൈബ്യൂണലിൻ്റെ പ്രവർത്തനങ്ങളിൽ കാര്യമായ മാറ്റമുണ്ടാകും. നിലവിലെ ഏകാംഗ ട്രൈബ്യൂണലിന് പകരം സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അധ്യക്ഷനായ 3-അംഗ ട്രൈബ്യൂണലിനാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. താലൂക്ക് തലങ്ങളിലുള്ള ട്രൈബ്യൂണലിന് സിവിൽ കോടതിയുടെ അധികാരമുണ്ടാകും. മേൽക്കോടതിയുടെ സ്വഭാവമുള്ള ജില്ലാതല ട്രൈബ്യൂണലും സജ്ജമാക്കണമെന്ന് ശുപാർശയിൽ പറയുന്നു. കൗൺസിലിൻ്റെ ശുപാർശ മന്ത്രി ആർ ബിന്ദു, സാമൂഹികക്ഷേമ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനിത് കുമാറിന് പരിശോധനയ്ക്കായി കൈമാറി. ഇത് വിശദമായി പരിശോധിച്ച ശേഷം തുടർ തീരുമാനങ്ങളെടുക്കുമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സ്പെഷ്യൽ പോലീസ് യൂണിറ്റ് സ്ഥാപിക്കും. വയോജന സുരക്ഷ ഉറപ്പാക്കാൻ DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ജില്ലകളിൽ സ്പെഷ്യൽ പോലീസ് യൂണിറ്റ് സ്ഥാപിക്കാനും ശുപാർശ ചെയ്തിട്ടുണ്ട്. 2 സ്ത്രീകൾ ഉൾപ്പെടെ 5 സാമൂഹിക പ്രവർത്തകരും സ്പെഷ്യൽ പോലീസ് യൂണിറ്റിലുണ്ടാകും. വയോജന സംബന്ധമായ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിന് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും 1 പോലീസ് ഉദ്യോഗസ്ഥനെ നോഡൽ ഓഫീസറായി നിയോഗിക്കണമെന്നും ശുപാർശയിൽ പറയുന്നു. മക്കളുടെയോ പിന്തുടർച്ചാവകാശിയുടെയോ പീഡനത്തിനിരയായാൽ മുതിർന്ന പൗരന്മാർക്ക് അവരെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനുള്ള അവകാശം നൽകുന്നതാണ് മറ്റൊരു പ്രധാന ഭേദഗതി. ഇതനുസരിച്ച് മുതിർന്ന പൗരന്മാരെ അവഗണിക്കുകയോ മാനസികമായോ ശാരീരികമായോ പീഡിപ്പിക്കുകയോ ചെയ്യുന്ന മക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ മാതാപിതാക്കൾക്ക് അധികാരമുണ്ടാകും. വീട്ടിൽ നിന്ന് ഒഴിയാത്തവരെ പോലീസ് സഹായത്തോടെ ഒഴിപ്പിക്കാൻ നടപടിയുണ്ടാകും. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും സംബന്ധിച്ച് 2009 സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാനുള്ള ശുപാർശകൾ സാമൂഹിക നീതി വകുപ്പ് നിയോഗിച്ച സംസ്ഥാന വയോജന കൗൺസിൽ കഴിഞ്ഞയാഴ്ചയാണ് സർക്കാരിന് കൈമാറിയത്. അറസ്റ്റ് നിയമവിരുദ്ധം. പുർക്കായസ്തയെ സുപ്രീംകോടതി വിട്ടയച്ചു. ന്യൂസ് ക്ലിക്ക് സ്ഥാപകനെ അറസ്റ്റ് ചെയ്തത് ചൈനീസ് അനുകൂല വാർത്ത നൽകാൻ പണം വാങ്ങിയെന്ന കേസിൽ. കൃത്യമായ കാരണം അറിയിക്കാതെയുള്ള അറസ്റ്റും റിമാൻഡ് നടപടികളും നിയമവിരുദ്ധമാണെന്ന് വ്യക്തമാക്കി ന്യൂസ് ക്ലിക്ക് സ്ഥാപകനും എഡിറ്റർ ഇൻ ചീഫുമായ പ്രബീർ പുർക്കായസ്തയെ വിട്ടയക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമത്തിലെ വകുപ്പുകൾ ചുമത്തിയുള്ള അറസ്റ്റിനെതിരെ പ്രബീർ നൽകിയ ഹർജിയിലാണ് ജഡ്ജിമാരായ BR ഗവായ്, സന്ദീപ് മേത്ത എന്നിവരുടെ സുപ്രധാന ഉത്തരവ്. ചൈനീസ് അനുകൂല വാർത്തകൾ പ്രചരിപ്പിക്കാൻ പണം കൈപ്പറ്റിയെന്ന കേസിലാണ് EAPA ചുമത്തി പ്രബീറിനെയും HR മേധാവി അമിത് ചക്രവർത്തിയെയും കഴിഞ്ഞ വർഷം October 3 ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തത്. കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതാണെങ്കിലും ഇത് അറസ്റ്റിനെയും റിമാൻഡ് ഉത്തരവിനെയും സാധൂകരിക്കുന്നതല്ലെന്ന് കോടതി വിലയിരുത്തി. ജബാലിയയിലും റഫയിലും രൂക്ഷ പോരാട്ടം. റഫയിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് UN. തെക്കൻ ഗാസയിൽ റഫയിലെ 3 മേഖലകളിലും വടക്കൻ ഗാസയിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പ് മേഖലയിലും ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിൽ രൂക്ഷയുദ്ധം തുടരുന്നു. ഇരുപക്ഷത്തും വൻ ആൾനാശമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഏറ്റുമുട്ടൽ കനത്തതോടെ 1 ആഴ്ചയ്ക്കിടെ റഫയിൽ നിന്ന് 4.5 ലക്ഷം പലസ്തീൻകാരും വടക്കൻ ഗാസയിൽ നിന്ന് 1 ലക്ഷം പേരും പലായനം ചെയ്തെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ ഏജൻസികൾ അറിയിച്ചു. ഇസ്രായേൽ ആക്രമണത്തിൽ 24 മണിക്കൂറിനിടെ ഗാസയിൽ 82 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. സമീപ ആഴ്ചകളിലെ ഏറ്റവും ഉയർന്ന പ്രതിദിന മരണസംഖ്യയാണ് ഇത്. ഗാസയിലെ UN സുരക്ഷാ സംഘാംഗമായ ഇന്ത്യക്കാരൻ റിട്ടയേർഡ് കേണൽ വൈഭവ് അനിൽക്കലെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഐക്യരാഷ്ട്ര സംഘടന അന്വേഷണം പ്രഖ്യാപിച്ചു. റഫയിലെ യൂറോപ്യൻ ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് UN വാഹനത്തിന് നേരെ ഇസ്രായേൽ ടാങ്കുകൾ വെടിയുതിർത്തത്. ഇക്കാര്യം സ്ഥിരീകരിച്ച ഇസ്രായേൽ സൈന്യം ഏറ്റുമുട്ടൽ മേഖലയിലൂടെ UN വാഹനം സഞ്ചരിക്കുന്ന വിവരം അറിയില്ലായിരുന്നുവെന്നും വ്യക്തമാക്കി. രൂക്ഷമായ ആക്രമണം നടക്കുന്ന ജബാലിയയിൽ ഒട്ടേറെ വീടുകൾ ഇസ്രായേൽ ബോംബിട്ട് നിരത്തി. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ ഗാസയിൽ 35,233 പേർ കൊല്ലപ്പെട്ടു. 79,141 പേർക്ക് പരിക്കേറ്റു. UN ഹമാസുമായി സഹകരിക്കുന്നുവെന്നും അവരെ സംരക്ഷിക്കുന്നുവെന്നും ഇസ്രായേലിൻ്റെ UN അംബാസിഡർ ഗിലാഡ് എർദാൻ ആരോപിച്ചു. പലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കാനുള്ള യു എൻ പൊതുസഭയുടെ തീരുമാനവും ഇസ്രായേൽ തള്ളി. പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി സമരം വ്യാപിച്ചതോടെ നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാം സർവകലാശാലയിൽ ക്ലാസുകൾ നിർത്തിവച്ചു. അതേസമയം ഇപ്പോൾ ഇസ്രായേൽ എന്നറിയപ്പെടുന്ന പലസ്തീൻ ദേശത്തുനിന്ന് 1948 ബഹിഷ്കൃതരായ ദുരന്തത്തിൻ്റെ, അതായത് നഗബയുടെ 76 വാർഷികം പലസ്തീൻകാർ ആചരിച്ചു. ഇസ്രായേലിൽ സ്വാതന്ത്ര്യദിനാഘോഷവും നടന്നു. ശുഭദിനം. നന്ദി.